അധ്യായം 4. ആനമോഷണം മഹത്തായ ഒരു കലയാകുന്നു. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് സ്ഥലത്തെ പ്രധാന ബുദ്ധിജീവികൾ. എങ്ങനെയാണ് ആനയെ മോഷ്ടിക്കേണ്ടത്? സ്വർണം, പണം, പെണ്ണ് എന്നിത്യാദികൾ മോഷ്ടിക്കുന്നത് പോലെയല്ല. ചരിത്ര വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി ആനമോഷണം എന്ന കലാപ്രവർത്തന രീതി ഇവിടെ പതുക്കെ വിവരിക്കാം. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ മുതലായ ദാർശനികർ പറഞ്ഞു വച്ചിട്ടുള്ളത് ആനമോഷണം വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കലാപരിപാടി അല്ലേയല്ല. ചങ്കൂറ്റം, അത് സുലഭമായി തന്നെ ഉണ്ടായിരിക്കണം. ഡയലോഗ്, തീരെ കുറഞ്ഞത് 3 എണ്ണമെങ്കിലും കയ്യിൽ കരുതുന്നത് നന്ന്. സംഭവം മൂക്കിൽ കൂടി മുഴക്കത്തോടെ നടയാനെ, സെറ്റിയാനെ, ഡത്തിയാനെ. ഇത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് 2-3 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് ശരിപ്പെടുത്താൻ ഒക്കും. ആനമോഷണം എന്ന കലാപരിപാടിക്ക് പറ്റിയ സമയം രാത്രിയാണെന്നുള്ളത് മറക്കരുത്. നടുക്കൂർ പാതിരയാണ് ശുഭമുഹൂർത്തം. നിലാവ് വേണമെന്നൊന്നുമില്ല, ശുദ്ധമായ നാട്ടുവെളിച്ചം മതി. ആനയുടെ കാല് 1 എണ്ണം വൃക്ഷത്തിൽ ചേർത്താണല്ലോ ചങ്ങല ചുറ്റി തളച്ചിരിക്കുന്നത്. ഒരു ചെറുകുളത്ത്, അതിലാണല്ലോ ചോരക്കണ്ണൻ, ഉണ്ടക്കറുമ്പൻ, തൂശിക്കൊമ്പൻ, തടിമാടനെ ബന്ധിച്ചിരിക്കുന്നത്. കൊളുത്തൂരുക, കശ്മലൻ ഫ്രീ, അത്രയേയുള്ളൂ. ഒച്ച കേൾപ്പിക്കാതെ ചുറ്റിയ ചങ്ങല അഴിക്കുക. നടയാനെ, സെറ്റിയാനെ, ഡത്തിയാനെ. പക്ഷേ കലാകാരൻ്റെ മണം. പുതുമണക്കാരനെ ക്ഷുഭിതൻ സഖാവ് ആന തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് നിലത്ത് കിടത്തി ആഞ്ഞ് ആഞ്ഞ് ചവിട്ടും. വയറ്റിലുള്ള സർവ സീക്രട്സും പിളുക്കോന്ന് പുറത്തു വരും. കലാകാരൻ വീരസ്വർഗം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വീരസ്വർഗം പ്രാപിക്കൽ യജ്ഞത്തിന് കലാകാരന്മാരുടെ ഒരു ചാവേർപ്പട തന്നെ വേണ്ടിവരും. അതിനേക്കാളൊക്കെ നല്ലത് ഒരു വാഴക്കുലയാണ്. നേന്ത്രക്കുല തന്നെ ആയിക്കോട്ടെ, നല്ലവണ്ണം പഴുത്തത്. പിന്നെ മണം, അത് പഴുതാക്കുകയും വേണം. ഇതൊക്കെ ചരിത്ര വിദ്യാർത്ഥികൾ ഓർക്കുന്നത് നന്ന്. പഴമക്കാരെ മറക്കുകയും അരുത്. ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും ആനമോഷണം എന്ന കലാപരിപാടി സംഘടിപ്പിച്ച് വിജയശ്രീലാളിതരായ ആയതെങ്ങനെ? ചാത്തങ്കേരി മനക്കിലെ 2 തിരുമേനിമാരും തമ്മിൽ അല്പം സുഖമില്ലാതിരിക്കുന്ന കാലം. അങ്ങനെയുള്ള കാലം തന്നെയാണ് എക്കാലവും. ഏട്ടൻ തിരുമാനിയെ നല്ല പാഠം പഠിപ്പിക്കാനായി അനുജൻ തിരുമേനി പല ഏടാകൂടങ്ങളും പ്രവർത്തിച്ചു വരുന്നു. നെല്ല് കൊയ്യിപ്പിച്ചു വിൽക്കുക, തടി വെട്ടിച്ചു വിൽക്കുക, ഇതിൻ്റെ കൂടെ ഒരാനയെയും വിട്ടുകളയാമെന്ന് അനുജൻ തിരുമേനി തീരുമാനിക്കുന്നു. ഒരാനയെ കട്ട് നദിയുടെ മറുകരയുള്ള കാട്ടിൽ കൊണ്ടുചെന്ന് തളയ്ക്കണം. ആനവാരി രാമൻ നായർ ആ തൊഴിലവസരം 50 രൂപ കോൺട്രാക്റ്റിൽ ഉപയോഗപ്പെടുത്താൻ ഉറക്കുകയും 10 രൂപ അഡ്വാൻസ് ആയി വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ മൂപ്പർ 4-5 ദിവസം രാത്രിയിൽ പഴവും ശർക്കരയും വാങ്ങി പാറുകുട്ടിക്ക് കൊടുക്കുന്നു. മണവും മനസ്സും ശരിപ്പെടുത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു നീലാണ്ടനും കൊടുക്കും. അവനെ മുഷിമിപ്പിക്കരുതല്ലോ. അവനോട് സ്നേഹത്തോടെ മൂപ്പർ പറയും, കൊച്ചു നീലാണ്ട, അവളോടുള്ള സ്നേഹവും ഒന്നും കൊണ്ടല്ല, രഹസ്യം നിനക്കറിയാമല്ലോ, നമ്മൾ അവളെ കരകടത്താൻ പോവുകയാണ്. എന്നിട്ട് പാറുകുട്ടിയെ തടവും. ഡത്തിയാനെ, സെറ്റിയാനെ എന്നെല്ലാം പറയുകയും ചെയ്യും. ഈ വിധത്തിൽ പാറുകുട്ടിയോടുണ്ടായിരുന്ന എല്ലാ വഴക്കും തീർന്ന മട്ടായി. കൃത്യം നടക്കുന്നതിൻ്റെ തലേ ദിവസം ആനവാരി ചോദിച്ചു, അടേ പൊൻകുരിശേ, കൊച്ചു നീലാണ്ടനെ കക്കാനാണ് നമ്മൾ കോൺട്രാക്റ്റ് ഏറ്റിരുന്നെങ്കിൽ? പൊൻകുരിശ് ചോദിച്ചു, താൻ ഒത്തിരി ഏക്കുമായിരുന്നില്ലേ, അത്തരം തൊഴിലവസരം നമുക്ക് വേണ്ടേ വേണ്ട. ആനവാരി പറഞ്ഞു, കൊച്ചു നീലാണ്ടനെ കക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടുണ്ടോ? പൊൻകുരിശ് പറഞ്ഞു, അതോർത്താൽ എനിക്ക് കുടല് വിറയ്ക്കും, വയറിളകും. പിന്നെ എനിക്കോ? അങ്ങനെ ആശ്വാസത്തോടെ അവർ പാറുകുട്ടിയെ കക്കാൻ തീരുമാനിച്ചു. നല്ല ഇരുട്ടും കുറേശ്ശെ മഴയുമുള്ള ഒരു രാത്രി. നാട്ടുവെളിച്ചം തീരെയില്ല. പഴക്കുലയുമായി പൊൻകുരിശ് തോമ മുമ്പ് നിന്നു. ആനവാരി ആനയുടെ കൊളുത്ത് ചങ്ങല അഴിച്ചു. പൊൻകുരിശ് തോമ വേഗം നടന്നു. ഈണക്കത്തോടെ ആനവാരി പതുക്കെ പറഞ്ഞു, നടയാനേ. ആന കുറേ വേഗത്തിൽ തന്നെ അങ്ങ് നടന്നു. വരുതിക്കുള്ള നടപ്പല്ല, ആരെയും കൂസാത്ത നടപ്പ്. പൊൻകുരിശ് തോമ ഓടി നദിയിലിറങ്ങി, ആനയും പിന്നാലെ. നദിയുടെ ഭാഗത്ത് ഇരുട്ട് കുറവാണ്. അപ്പോൾ ആനവാരി ശരിക്ക് കണ്ടു, ഞെട്ടി. കൊച്ചു നീലാണ്ടനാണ്, സൂചിക്കൊമ്പൻ, ചോരക്കണ്ണൻ, ക്ഷുഭിതൻ. അനേകം പേരെ കൊന്ന ഭയങ്കരങ്ങളായ കൊമ്പുകൾ രണ്ടും നല്ല വെള്ളയായി തന്നെ കാണാം. ആനവാരിയുടെ വായിലെ വെള്ളം വറ്റിപ്പോയി. തൊണ്ടയും ചുണ്ടുകളും ഉണങ്ങി. ആനവാരി ജീവഭയത്തോടെ പതുക്കെ പറഞ്ഞു, പൊൻകുരിശേ, തിരിഞ്ഞു നോക്കരുത്, നിനക്ക് ധൈര്യമുണ്ടോ? ആള് തെറ്റിപ്പോയി, അവനാ. പൊൻകുരിശ് തോമയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. മഹാഗജപോക്രി, കൊച്ചു നീലാണ്ടനാണ്. ഒരു നിമിഷത്തേക്ക് ബോധക്കേട് വന്നതുപോലെ തോന്നി. ഇല്ല, പൊൻകുരിശ് തോമ വിചാരിച്ചു, ആനവാരി മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാനും മരിക്കാൻ പോവുകയാണ്. ചോരക്കണ്ണൻ ഗജപോക്രി കൊല്ലും. പൊൻകുരിശ് തോമ ഉൾക്കിടലത്തോടെ പതുക്കെ ചോദിച്ചു, എന്തു ചെയ്യണം? പഴക്കൊല അവന് കൊടുത്തിട്ട് ഒറ്റ മുങ്ങ് വലതുവശത്തേക്ക് പോണം, പിറകെ ഞാനുമുണ്ട്. അങ്ങനെ രണ്ടുപേരും മുങ്ങാങ്കുഴിയിട്ട് മുങ്ങാങ്കുഴിയിട്ട് ശ്വാസം കിട്ടാതെ മരിക്കാറായി നീന്തി നീന്തി രക്ഷപ്പെട്ടു കരപറ്റി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടുകിടാ വിറച്ചുകൊണ്ട് നോക്കി. കൊച്ചുനീലാണ്ടൻ നദിയിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ച് കുളിച്ച് രസിക്കുകയാണ്. പഴമെല്ലാം തിന്നുകഴിഞ്ഞു ക്ഷുഭിതൻ. സഖാക്കൾ ജീവനില്ലാത്തതുമാരി താമസ സ്ഥലത്ത് പോയി കിടന്ന് ഭയങ്കര സ്വപ്നങ്ങൾ കണ്ടുറങ്ങി. കൊച്ചുനീലാണ്ടൻ പിറ്റേ ദിവസം കാലത്ത് ചാത്തങ്കേരി മനക്കിൽ കയറി ചെന്നെന്നും എതിരൻ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കുത്താനിട്ടോടിച്ചെന്നും പറയുന്നതിൽ എത്ര കണ്ട് സത്യമുണ്ടെന്ന് ഈ വിനീത ചരിത്രകാരന് അറിഞ്ഞുകൂടാ. ഏതായാലും അവൻ മനക്കൽ ചെന്നു. ആനക്കാർ അവനെ ബുദ്ധിമുട്ടി തളയ്ക്കുകയും ചെയ്തു. സന്തോഷം. ആനവാരിക്കും പൊൻകുരിശിനും അഞ്ചെട്ട് ദിവസം കലശലായ വയറ്റിളക്കമുണ്ടായി. അതെല്ലാം ഭേദമായി സുഖത്തിലും സമാധാനത്തിലും ജീവിതം തുടർന്നപ്പോൾ ആനവാരി ഓർത്തു പറഞ്ഞു, അടേ പൊൻകുരിശേ, എന്നടേ ആനവാരി, നമ്മൾ മോഷ്ടിച്ചത് ആ വൃത്തികെട്ട പാറുകുട്ടിയായിരുന്നെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? ആന ആയാലും എന്തായാലും പെണ്ണല്ലേ, വലിയ കുറച്ചിലായിരുന്നേനെ. മംഗളം. ശുഭം.